الحمد لله رب العالمين،
نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى إسلام أغني دين ودري بيشد മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ശുദ്ധമാക്കുന്നതിനു വേണ്ടിയാണ്. അവന്റെ വിശ്വാസ മേഖലകളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിന്റെ കാര്യങ്ങളിലാകട്ടെ, അതല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള പരസ്പരമുള്ള ഇടപാടുകളിലാകട്ടെ, ഏതു വിഷയങ്ങളിലാണെങ്കിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിന് നൽകാനുണ്ട്. ഇന്ന് ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ ദീനിനെ ചില വിഷയങ്ങളിൽ മാത്രം സ്വീകരിക്കുകയും മറ്റു ചില വിഷയങ്ങളിൽ അവഗണിക്കുകയും ചെയ്യുന്നതായി ധാരാളമായി കാണാൻ സാധിക്കുന്നു. വലിയൊരു വിഭാഗം ആളുകൾ അവർ പറയുന്നു, സ്വഭാവം നന്നായാൽ മതി, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ പിന്നെ അയാളുടെ വിശ്വാസം എന്തായാലും കുഴപ്പമില്ല, അയാൾ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, ഏത് ജാറത്തിൽ പോയി സുജൂദ് ചെയ്താലും കുഴപ്പമില്ല, ഉറുക്കും ഏലസും കെട്ടിയാലും പ്രശ്നമില്ല. വേറെ ഒരു വിഭാഗം ആളുകൾ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്, വിശ്വാസം നന്നായി കഴിഞ്ഞാൽ പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതേയില്ല എന്നാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ, ബിദ്അത്തുകൾ എന്റെ ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ എന്റെ പെരുമാറ്റം, ആളുകളുമായുള്ള എന്റെ ഇടപെടലുകൾ, ഭാര്യയുമായി, ഭർത്താവുമായി, ഗുരുനാഥന്മാരുമായി, വിദ്യാർത്ഥികളുമായി, ഇങ്ങനെ ജീവിതത്തിന്റെ നാനാവിധ മേഖലകളിൽ മനുഷ്യർക്ക് ഇടപെടേണ്ടി വരുന്ന മേഖലകളിൽ അത് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും. അവരിൽ ചിലർ പറയും, വിശ്വാസം നന്നായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വഭാവം കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അള്ളാഹു അങ്ങ് പുറത്തു കൊടുക്കും എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ സ്വഭാവങ്ങളിൽ, ഒരു മുസ്ലിമിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവന്റെ ഉള്ളും പുറവും ഒരുപോലെയായിരിക്കും. ഉള്ളിലൊന്നും പുറത്തൊന്നും ഉണ്ടാവുക എന്നത് മുഅ്മിനിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതല്ല, അവന്റെ വിശേഷണങ്ങളിൽ പെട്ടതല്ല. വിശ്വാസം എന്തെങ്കിലും ആകട്ടെ, സ്വഭാവം നന്നായാൽ മതി എന്നത് ഇസ്ലാമിന് പരിചയമുള്ള രീതിയല്ല. സ്വഭാവം നന്നായാൽ മതി, വിശ്വാസം എന്തായാലും കുഴപ്പമില്ല എന്ന രീതിയും ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുള്ള, അദ്ദേഹം തന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന പുസ്തകത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമുള്ള പല വിഷയങ്ങളും സൂചിപ്പിച്ചതിന് ശേഷം അതിന്റെ അവസാനത്തിൽ അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിന്, അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു സലഫിക്ക് നല്ല സ്വഭാവം എന്ന ക്വാളിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. അവന്റെ സ്വഭാവം നല്ലതാകേണ്ടതുണ്ട്. എങ്ങനെയാണ് അവന് നല്ല സ്വഭാവമില്ലാത്തവനാകാൻ സാധിക്കുക? അവന്റെ ഇമാമായ അവന് മാതൃകയായ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദകറല്ലാഹ കതീറ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ. വൽയൗമൽ ആഖിർ, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിന്റെ കാര്യത്തിലും ഇബാദത്തുകളുടെ കാര്യത്തിലും ബിദഅത്തിനെ എതിർക്കുന്ന കാര്യത്തിലും ഒക്കെ മാതൃകയായതുപോലെ സ്വഭാവത്തിന്റെ കാര്യത്തിലും മാതൃകയാവേണ്ടതുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും, ഇതെന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്, ഇതെന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, എനിക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബൂ സുഫിയാനും അതുപോലെ തന്നെ മുആവിയയും അങ്ങനെ സഹാബികളിൽ പലരുടെയും ചരിത്രം വായിക്കട്ടെ. അവരുടെ മുൻകാലഘട്ടവും അവരുടെ പിൽക്കാലഘട്ടവും അവരെങ്ങനെയാണ് മാറ്റിയിരുന്നത് എന്നവർ വായിച്ചു മനസ്സിലാക്കട്ടെ. എത്രയെത്ര സഹാബികൾ നാടിനെ പിടിച്ചു കുലുക്കിയിരുന്ന റൌഡികളായിരുന്ന, നാടിന്റെ ഭയമായിരുന്ന, പേടി സ്വപ്നമായിരുന്ന ആളുകൾ പിന്നീട് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, ആദിലിന്റെ, നീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയ അനേകം ചിത്രങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഭാവം മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് കളവാണ്. മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് വളരെ നല്ല, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സർട്ടിഫിക്കറ്റ് നൽകിയതായി കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്ഫഹും. അല്ലാഹുവിന്റെ റസൂലേ അങ്ങെങ്ങാനും നിങ്ങൾ എങ്ങാനും മോശം സ്വഭാവത്തിന്റെ ആളായിരുന്നെങ്കിൽ, പരുഷ സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ, ആളുകളോട് കഠിന പെരുമാറ്റമുള്ള ആളായിരുന്നെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, അവരെല്ലാവരും നിന്റെ ചുറ്റുപാട് നിന്നും അകന്നുപോകുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക, അവരോട് നിങ്ങൾ മുഷാവറ നടത്തുക, അവരോട് കൂടിയാലോചനകൾ നടത്തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപദേശിക്കുകയാണ്. എത്രയെത്ര ഹക്കിന്റെ ആളുകളാണ്, അവരുടെ അടുക്കൽ നിന്നുള്ള ഹക്കുകൾ സ്വീകരിക്കപ്പെടാതെ, അവരുടെ അടുക്കൽ നിന്നുള്ള ഇൽമുകൾ ഉപയോഗപ്പെടുത്തപ്പെടാതെ നശിച്ചു പോകുന്നത് അവരുടെ സ്വഭാവത്തിലേക്ക് ആളുകൾ നോക്കുന്നതിനാൽ, അവരുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ ആളുകൾ വ്യക്തമായി കാണുന്നതിനാൽ. അതുകൊണ്ട് സഹോദര, പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, പ്രത്യേകിച്ച് അഹ്ലു സുന്നയിലെ അംഗങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വഭാവത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുന്നത്, ഏറ്റവും എനിക്കിഷ്ടമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലിരിക്കണമെന്നും അവിടുത്തെ കയ്യിൽ പിടിക്കണമെന്നും അവിടുത്തെ കയ്യിൽ ചുംബിക്കണമെന്നും അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റുക, നിന്റെ സ്വഭാവം നീ നല്ലതാക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം നിനക്ക് ലഭിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാത്രമല്ല പറഞ്ഞത്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും ഇഷ്ടം ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വഭാവത്തിന്റെ കാര്യം ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കണം. പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അവ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ ഷൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തേക്കാൾ ഒരു മുഅ്മിനിന്റെ തുലാസിൽ ഭാരം തൂങ്ങുന്ന മറ്റൊരു കാര്യവും നാളെ പരലോകത്ത് അവന് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുന്ന സന്ദർഭത്തിൽ ഒരു മുഅ്മിനിന് ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന, ഏറ്റവും അധികം അവന് സഹായം നൽകുന്ന പ്രവർത്തനം അത് നല്ല സ്വഭാവമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إن المؤمن ليدرك بحسن خلقه درجة الصائم القائم. ഒരു നല്ല സ്വഭാവമുള്ള മുഅ്മിനിന് അവന്റെ നല്ല സ്വഭാവം കാരണത്താൽ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, രാത്രിയെന്നും നിന്ന് നിസ്കരിക്കുന്ന, അതുപോലെ തന്നെ രാവിലെ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യന്റെ അത്രമാത്രം പ്രതിഫലം അവന് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ സഹോദര, നമ്മുടെ അവസ്ഥ എന്താണ്? ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നവരായി, ചെറിയ പ്രശ്നങ്ങളിൽ പോലും അലസരാകുന്നവരായി, മടിയന്മാരായി, വിനയമില്ലാത്തവരായി, അഹങ്കാരമുള്ളവരായി, വാക്കുകളിൽ കാഠിന്യവും പരിശുദ്ധയും കൊണ്ടുവരുന്നവരായി നമ്മളിൽ ചിലരെങ്കിലും മാറിപ്പോകുന്നു. ആ അവസ്ഥ നമ്മളിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പലതും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് നൽകിയതാണ് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന്, നമ്മുടെ പരിചയക്കാരിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ഇങ്ങനെ നാം ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന പല സ്വഭാവങ്ങളുമുണ്ട്. അതിൽ നല്ലതേത് എന്ന് വേർതിരിക്കാനും ചീത്തതേത് എന്ന് വേർതിരിക്കാനുമുള്ള കഴിവും ബുദ്ധിയും വിവേകവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു സലഫിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിന ദുനിയ. നാല് കാര്യങ്ങൾ നിന്റെ അടുക്കലുണ്ടെങ്കിൽ, ദുനിയാവിൽ എന്തൊന്ന് നിനക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലും നീ പേടിക്കേണ്ടതില്ല, നിനക്ക് പ്രയാസമില്ല, നീ അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടതില്ല. ഈ നാല് കാര്യങ്ങൾ നിന്റെ അടുക്കലുണ്ടെങ്കിൽ, ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈഫദു അമാന, അമാനത്ത് സൂക്ഷിക്കാനുള്ള കഴിവ്, ഉത്തരവാദിത്തം സൂക്ഷിക്കാനുള്ള കഴിവ്, വസദുഖു ഹദീസിൻ, സംസാരിക്കുമ്പോൾ സത്യം പറയുക എന്നത്, വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവം. മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യമായി റസൂലുള്ള പറഞ്ഞു, വഇഫത്തുൻ ഫീ തുഅമഹ, ഭക്ഷണം അന്വേഷിക്കുന്നതിൽ ആളുകളോട് തെണ്ടിയിറക്കാതെ, ആളുകൾക്ക് മുന്നിൽ കൈനീട്ടാതെ പണിയെടുത്ത് ഹലാലിൽ മാത്രം സമ്പാദിച്ച്, ഹലാലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല ഭക്ഷണം തേടുക. ഈ നാല് സ്വഭാവങ്ങളുണ്ടെങ്കിൽ ദുനിയാവിൽ മറ്റെന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും നീ വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്വഭാവത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ സ്വഭാവത്തിന്റെ കാര്യം ശ്രദ്ധിക്കട്ടെ. കാരണം പ്രായമായി കഴിഞ്ഞാൽ, 20-30 വയസ്സായി കഴിഞ്ഞാൽ സ്വഭാവം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ അടയാളമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരിപ്പോൾ നന്നാക്കട്ടെ. വയസ്സാകുന്നതിന് മുൻപ്, തന്റെ സ്വഭാവത്തിൽ മോശം സ്വഭാവങ്ങൾ അലിഞ്ഞു ചേരുന്നതിന് മുൻപ്, നാളെ നന്നാക്കാം, നാളെ നന്നാക്കാം, മറ്റന്നാൾ ശരിയാക്കാം എന്ന് വിചാരിക്കാതെ ഇന്നു മാറ്റത്തിന്റെ തുടക്കം കുറിക്കാൻ അവർ തയ്യാറാകട്ടെ. കാരണം ഈ സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ, സൂഉൽ ഖുലുഖ് എന്നത്, മോശം സ്വഭാവം എന്നത് ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു കളയുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഇന്നൽ കദിബ ലയഹ്ദി ഇലൽ ഫുജൂർ, കളവു പറയുക എന്നത് അത് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂർ ലയഹ്ദി ഇലൽ ളലാലഹ വഇന്നൽ ഫുജൂർ ലയഹ്ദി ഇലൻ നാർ, മോശം കാര്യം ചെയ്യുക എന്നത് മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ, അതവനെ നരകത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദര, നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നന്നാവുക. സ്വഭാവത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുക. പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ നമുക്കുള്ള പിഴവുകൾ എന്താണ് എന്ന് നമ്മെക്കാൾ നന്നായി അറിയുന്ന മറ്റാരുമില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരാളുടെ നന്മയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഒരാളുടെ സലാഹിന്റെ, ഹിദായത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയാളുടെ അടുക്കലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അയാളുടെ അടുക്കൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് എണ്ണി എണ്ണി പറയാൻ അയാൾക്ക് സാധിക്കുക എന്നത് സലഫുകളിൽ പലരും അപ്രകാരം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ കുറവുകൾ എന്താണ് എന്ന് നിനക്കാണ് നന്നായി അറിയുക. നീ ഒരിക്കലും നിന്റെ കാര്യത്തിൽ അത്ഭുതമുള്ളവനാകരുത്. ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, ഞാൻ പ്രശ്നമില്ലാത്തവനാണ്, എനിക്ക് ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അന്ന് നിന്റെ നാശത്തിന്റെ ദിനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നീ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അത് പൂർത്തീകരിക്കുന്നിടത്തോളം, അതിന്റെ വഴിയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വഴിയിൽ, ഹിദായത്തിന്റെ വഴിയിൽ അയാൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്റെ കുറവുകളാണ് അയാൾക്ക് ബോധ്യപ്പെടുക. തന്റെ കുറവുകളാണ് ബോധ്യപ്പെടുക. ഞാൻ മെച്ചപ്പെട്ടു എന്ന തോന്നലിനേക്കാൾ, ഞാൻ നന്നായി എന്ന തോന്നലിനേക്കാൾ അയാൾ യഥാർത്ഥത്തിൽ നന്നാവുന്നുണ്ടെങ്കിൽ അയാളുടെ കുറവുകൾ, എനിക്ക് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് ന്യൂനതകളുണ്ട്, അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ പിഴവ് സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അയാളുടെ മനസ്സിനെ കൂടുതൽ മതിക്കുക എന്ന് ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാഹുൽ മുവഫിഖു വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവങ്ങൾ നേടിയെടുക്കുക എന്നതിന് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി അവന്റെ ചുറ്റുപാടുകളാണ്. അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അവന്റെ സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. കുഫ്ഫാറുകൾക്കിടയിൽ ജീവിക്കുന്നവനിൽ കുഫ്റിന്റെ അടയാളങ്ങൾ പ്രകടമായിരിക്കും, കുഫ്റിന്റെ രീതികൾ അവനിൽ പ്രകടമായിരിക്കും, ശിർക്കിനോടുള്ള ലോല മനസ്സ് അവനിൽ എപ്പോഴും കാണാൻ സാധിക്കും. കുഫ്റിന്റെ ആളുകളുടെ അടയാളങ്ങൾ അവന്റെ സംസാരത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നാൽ മുസ്ലിമിന്റെ ഇടയിൽ, നല്ല ആളുകൾക്കിടയിൽ ജീവിക്കുന്നവർ, അവർക്ക് നല്ല സ്വഭാവങ്ങൾ സാധാരണയായി കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്. അവന്റെ ചുറ്റുപാടുള്ള ആളുകൾ, അവന്റെ മാതാപിതാക്കൾ, ഇവരൊക്കെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ പ്രകടമായ സ്വാധീനം ചെലുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനി ഔ യുനസ്സിറാനി ഔയുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കളാണ് യഹൂദനോ നസ്രാനിയോ മജൂസിയോ ആക്കി അവനെ മാറ്റുന്നത്. അതുകൊണ്ട് സഹോദര, നിന്റെ സ്വഭാവം നന്നാക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ സുഹൃദ്വലയങ്ങൾ, നിന്റെ ചുറ്റുമുള്ള ആളുകൾ നന്നാവട്ടെ. അതാണ് ഏറ്റവും നല്ല കാര്യം. സ്വഭാവം നന്നാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി അതാണ്. അവരോടൊപ്പം നീ ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ തിന്മകളിൽ നിന്നെ തിരുത്തുന്ന, നിന്റെ നന്മകളിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന, നിന്റെ മേന്മകളിൽ നിന്നെ അമിതമായി പുകഴ്ത്താത്ത നല്ല കൂട്ടുകാർ നിനക്കുണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ നിനക്ക് മുന്നോട്ടിനിയും പോകാൻ സാധിക്കും. എന്നാൽ നിന്റെ മുഖത്ത് നോക്കി നിന്നെ പുകഴ്ത്തുകയും നീ മാറി നിന്നാൽ നിന്നെ കുറ്റം പറയുകയും വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ വഞ്ചന കാണിക്കുകയും അനാവശ്യമായി ദേഷ്യം പിടിക്കുകയും ആവശ്യമില്ലാതെ കളവ് പറയുകയും ചെയ്യുന്ന, ഇത്തരം അലാമത്തുകൾ കാണുന്ന, ഗീബത്ത് അധികരിപ്പിക്കുന്ന, അധികമായി പരദൂഷണം പറയുന്ന ആളുകൾ, ഇത്തരം ആളുകളോടൊപ്പമാണ് നിന്റെ ഇരുത്തമെങ്കിൽ നീയും നശിച്ചുപോകും. അതുകൊണ്ട് സ്വഭാവം നന്നാക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒന്ന് നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക എന്നതാണ്. നല്ല ആളുകൾ നിന്റെ ചുറ്റുമുണ്ടാവുക എന്നതാണ്. അത് നിന്റെ സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണത്. സ്വഭാവം നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണത്. ഇത് മാതാപിതാക്കളോടുകൂടി ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കൾ അവരെ തിന്മകളുടെ, അധർമ്മങ്ങളുടെ, വഴികേടുകളുടെ നടുവിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം അവർ നന്നാകണമെന്നും അവരുടെ ചെറിയ പിഴവുകളിൽ പോലും അവരെ തല്ലുകയും ചെയ്യുക എന്നത് ഒരു നിലക്കും ന്യായീകരിക്കപ്പെടാൻ സാധിക്കുന്ന കാര്യമല്ല. മക്കൾക്ക് നല്ല സാഹചര്യം ഉണ്ടാവുക എന്നത്, അവർക്ക് വളരെ നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക എന്നത് നമ്മുടെ കൂടി ബാധ്യതകളിൽ പെട്ടതാണ്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ സ്വഭാവത്തിലാണെങ്കിലും, നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും ഈ മാറ്റം വരുത്തണമെങ്കിൽ നല്ല ചുറ്റുപാടുകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്റിന്റെ ആളുകൾക്കിടയിൽ ജീവിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞത്. ചില ഹദീസുകളിൽ കാണാം, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണാം, കാഫറിന്റെ വീടും അവന്റെ വീട്ടിന്റെ വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള അടുപ്പം പോലും അവരുടെ വീടുകളുമായി, അവരുടെ സമൂഹവുമായി നമുക്കുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് എന്ന് പലർക്കും വ്യക്തമാണ്. കുഫറിനോട് ഉറപ്പില്ലാത്ത ആളുകൾ, ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ഒരു മടിയും കൂടാതെ കഴിക്കുന്ന കുട്ടികൾ, കുഫറിന്റെ വസ്ത്രം ധരിച്ചാൽ അതിലൊരു മടി വിചാരിക്കാത്ത മക്കൾ, ഇതിനൊക്കെ കാരണമായി പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം കൂട്ടുകെട്ടുകൾക്കിടയിൽ വളരുന്നതാണ്. അതുകൊണ്ട് പരമാവധി സാധിക്കുമെങ്കിൽ, പരമാവധി കഴിയുമെങ്കിൽ എന്തായാലും നല്ല ആളുകൾക്കിടയിൽ ജീവിക്കുക, മുഅ്മിനുകൾക്കിടയിൽ മുസ്ലിമുകൾക്കിടയിൽ ജീവിക്കുക. അത് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നന്നാക്കാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, സ്വഭാവം നന്നാക്കാനുള്ള വഴികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബോധപൂർവമായ മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കുക എന്നതാണ്. പല ആളുകളും ഈ വിഷയത്തിലാണ് പിന്തി നിൽക്കാറുള്ളത്. അവർ പറയും ഇതെന്റെ ശീലമാണ്, ഇതെന്റെ രീതിയാണ്, ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്കെന്തായാലും മാറാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് നിങ്ങൾ തന്നെ ആണികടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനി എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന്. അത് ശയത്താനാണ് നിങ്ങളുടെ മനസ്സിൽ ഉപദേശിച്ചു തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തമായ ചിന്തയുണ്ടെങ്കിൽ അവന് മാറാൻ സാധിക്കും. സഹാബികൾ അവരിൽ പലരും 40 വയസ്സിന് ശേഷമാണ് ഇസ്ലാം തന്നെ സ്വീകരിച്ചത്. അവർ മാറിയില്ലേ? അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടായില്ലേ? അവരുടെ ഇടപാടുകളിൽ മാറ്റമുണ്ടായില്ലേ? അതുകൊണ്ട് സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കാൻ നമ്മൾ തന്നെ ഗൗരവത്തിൽ ശ്രമിക്കുക എന്ന കാര്യം വളരെ അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരം നൽകുന്ന വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ അവനെ നേരിൽ കാണുന്നുണ്ട് എന്നതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നീ അവനെ കാണുന്നില്ലെങ്കിൽ കൂടി അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അവനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഇതിന് അറബിയിൽ മുറാഖബ അല്ലെങ്കിൽ ഇഹ്സാൻ എന്നാണ് പറയുക. ഈ കാര്യം നമ്മുടെ മക്കൾക്കുണ്ടായാൽ, നമുക്കുണ്ടായാൽ കുറെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ തുടങ്ങും. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ശരിയാക്കുമ്പോൾ, മക്കളെ ഉപദേശിക്കുമ്പോൾ പറയും, ഇനി നീ അത് ചെയ്തു കഴിഞ്ഞാൽ, ഇനി അത് ചെയ്യുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ നിനക്ക് നല്ല അടി കിട്ടും, നിന്നെ ഞാൻ നന്നായി അടിക്കും എന്ന് മാതാപിതാക്കൾ പലപ്പോഴും ആവർത്തിക്കാറുള്ള വാക്കാണിത്. കുട്ടികൾക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലാകും, മാതാപിതാക്കൾക്ക് കാണാതെയും അവർ മനസ്സിലാക്കാതെയും എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റും, അവർ കാണാതെയും എനിക്ക് തിന്മകൾ ചെയ്യാൻ കഴിയും. അങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശീലമാകും കളവുകൾ പറച്ചിൽ. അതുപോലെ തന്നെ കാണാതെ തിന്മകൾ ചെയ്യാനുള്ള പ്രേരണ അവരുടെ മനസ്സിൽ വർദ്ധിക്കും. നിങ്ങൾ ആ പറയുന്ന വാക്കുകൾക്ക് പകരമായി മോനെ അള്ളാഹു നിന്നെ കാണുമെന്ന വാക്ക് നീ പറഞ്ഞു നോക്കൂ, അത് നീ ആവർത്തിച്ചു നോക്കൂ, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ നിന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം, പക്ഷെ അള്ളാഹു നിന്നെ കാണും, അവൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ ഒരു പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്നില്ല എന്ന് നിങ്ങൾ മക്കളെ ഉപദേശിച്ചു നോക്കൂ. മുസ്ലിങ്ങൾ കുട്ടികൾ ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. അവരെ നന്നാക്കാനുള്ള വഴികളിൽ ഏറ്റവും നല്ല ഒരു വഴിയാണ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ നിന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം, നിന്റെ കൂട്ടുകാർ കണ്ടില്ലെന്ന് വന്നേക്കാം, പക്ഷെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഈ ചിന്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുകൾ നന്നാക്കാൻ, അവന്റെ സ്വഭാവം നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وآخر دعوانا أن الحمد لله رب العالمين.